ചിലർ ധനവാന്മാരാകുവാൻ ദൈവം അനുവദിക്കുന്നതെന്ത്? ചിലരെ ദൈവം ദരിദ്രരാക്കിയത് എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മിൽ പലരുടെയും മനസ്സിൽ കൂടി കടന്നു പോകാറില്ലേ? യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത നിരൂപണങ്ങൾ. നീ വരുമെന്നാണ് ഞാൻ ചിന്തിച്ചത്, അതല്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്നാണ് ഞാൻ ചിന്തിച്ചത്. സ്വയമായി രൂപപ്പെടുത്തിയെടുക്കുന്ന വിചാരങ്ങളാണ് ഇന്ന് അനേകർക്കും പ്രശ്നമായിരിക്കുന്നത്. തങ്ങളുടെ സൗകര്യം പോലെയാണ് അവർ നിരൂപിക്കുന്നത്. പാപത്തെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കുവാൻ കഴിയാത്തതിനാൽ അത് വേണ്ട എന്ന് വെച്ചു. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളെ മാത്രം വെറുക്കുന്ന ഒരു ദൈവത്തെ ഞാൻ എൻ്റെ നിരൂപണത്തിൽ രൂപപ്പെടുത്തി അവനെ വിളിച്ച് സംതൃപ്തിയോടെ കഴിയുന്നു. ഈ മനോഭാവത്തെ സങ്കീർത്തനക്കാരനായ ആസാഫ് ശരിക്കും കൈകാര്യം ചെയ്യുന്നതാണ് നാം ഇന്ന് പഠിക്കുന്ന 50-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം നാം 49-ാം സങ്കീർത്തനം പഠിക്കുവാൻ ആരംഭിച്ചതായിരുന്നല്ലോ. അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നാം ചിന്തിച്ചു. തങ്ങളുടെ സമ്പത്തിൽ ആശ്രയം വെക്കുന്നവരുടെ അവസാനമാണ് ഈ 49-ാം സങ്കീർത്തനത്തിലെ വിഷയം എന്ന് നാം കാണുകയുണ്ടായി. 49-ാം സങ്കീർത്തനത്തിൽ ദുഷ്ടനോടും നീതിമാനോടും ദൈവം എപ്രകാരമാണ് ഇടപെടുന്നത് എന്ന വ്യത്യാസം ചൂണ്ടിക്കാണിക്കുന്നു. സമ്പത്തിൻ്റെ അനിശ്ചിതത്വത്തെയും ജീവിതത്തിൻ്റെ ക്ഷണഭംഗുരതയെയും ഈ സങ്കീർത്തനത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. നീതി അവസാനം വിജയിക്കും എന്ന് പറയുക മാത്രമല്ല, നേരെ മറിച്ച് സമ്പത്തിൻ്റെ അനിശ്ചിതത്വത്തെ മാത്രമല്ല, തങ്ങളുടെ ധനസമൃദ്ധിയിൽ ആശ്രയം വെക്കുന്നവരുടെ അവസാനത്തെയും ഈ സങ്കീർത്തനം നമുക്ക് കാണിച്ചു തരുന്നു. ഈ സങ്കീർത്തനം അല്പം വിപ്ലവാത്മകരമാകുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. ആദ്യത്തെ 4 വാക്യങ്ങൾ നാം ചിന്തിച്ചതായിരുന്നു. ദൈവം സാക്ഷി നിൽക്കുവാനായി സകല ഭൂവാസികളെയും സകല ജാതികളെയും വിളിക്കുന്നു. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? സങ്കീർത്തനക്കാരനാണോ അതോ സ്വയാശ്രയക്കാരനായ ധനവാനാണോ അതോ ദുഷ്ടന്മാരുടെ കൈകളാൽ അനീതിപരമായി കഷ്ടം സഹിക്കേണ്ടി വരുന്ന നീതിമാനാണോ ഇത് ചോദിക്കുന്നത്? അതോ ഇന്ന് ആവശ്യഭാരത്താൽ ഞെരുങ്ങുന്ന ആളുകളാണോ? ഇത് ഒരു പാവപ്പെട്ട ദരിദ്രനായ മനുഷ്യൻ്റെ ചോദ്യമാകുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ചിലർ ധനവാന്മാരാകുവാൻ ദൈവം അനുവദിക്കുന്നതെന്ത്? ചിലരെ ദൈവം ദരിദ്രരാക്കിയത് എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മിൽ പലരുടെയും മനസ്സിൽ കൂടി കടന്നു പോകാറില്ലേ? എന്തുകൊണ്ട് ചിലർക്ക് എല്ലാം ജീവിതത്തിലുണ്ട്, മറ്റുള്ളവരെ പോലെ പ്രയാസവും കഷ്ടതകളും അനുഭവിക്കേണ്ടി വരുന്നില്ല? ദൈവം എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടു വേണ്ടത് ചെയ്യുന്നില്ല? ഈ വിഷയത്തെക്കുറിച്ച് 49-ാം സങ്കീർത്തനത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. 6-8 വരെയുള്ള വാക്യങ്ങൾ. അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. ഒരു മനുഷ്യൻ എത്രമാത്രം ധനവാനായിരുന്നാലും അവന് തൻ്റെ രക്ഷ വില കൊടുത്തു വാങ്ങുവാൻ കഴിയയില്ല. പാവപ്പെട്ടവന് രക്ഷ വിലയ്ക്ക് വാങ്ങുവാൻ അവൻ്റെ പക്കൽ ഒന്നുമില്ല. ധനവാന് പണമുണ്ടെന്നാൽ അവന് തൻ്റെ പണം കൊണ്ടത് വാങ്ങുവാൻ കഴിയുകയുമില്ല. ധനവാനും ദരിദ്രനും രക്ഷയുടെ കാര്യത്തിൽ ഒരേ തട്ടിലാണ് നിൽക്കുന്നത്. തനിക്ക് തൻ്റെ ധനം കൊണ്ട് രക്ഷ സമ്പാദിക്കുകയോ വിലയ്ക്ക് വാങ്ങുകയോ ചെയ്യാമെന്ന് ധനവാനായ മനുഷ്യൻ ചിന്തിക്കുന്നുവെങ്കിൽ അവൻ രക്ഷയിൽ നിന്ന് അകലപ്പെടുകയാണ് ചെയ്യുന്നത്. അവൻ ഭോഷനാണ്. റോമാലേഖനം 4:5 വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു എന്ന് കാണുന്നു. 9-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കുകയില്ല. യാതൊരുത്തിൻ്റെയും പക്കൽ രക്ഷ സമ്പാദിക്കുന്നതിന് അഥവാ വിലയ്ക്ക് വാങ്ങുന്നതിന് മതിയായ പണം ഇല്ല എന്നത് അത്രേ വാസ്തവം. ധനവാനും മറ്റെല്ലാവരെയും പോലെ മരിക്കും. ഈ സങ്കീർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം നമ്മുടെ കർത്താവ് ലൂക്കോസിന് സുവിശേഷം 16:19-26 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ധനവാന്റെയും പാവപ്പെട്ട ലാസറിൻ്റെയും ഉപമ പറഞ്ഞത്. ഒരു വ്യക്തി എത്രമാത്രം ധനവാനായിരുന്നാൽ തന്നെയും അവൻ തൻ്റെയോ മറ്റുള്ളവരുടെയോ ആത്മാവിനെ നിത്യജീവന് വേണ്ടി വീണ്ടെടുക്കുവാൻ കഴിവുള്ളവനായിരിക്കേയില്ല. പത്താം വാക്യത്തിൽ നാം കാണുന്നത് ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോകുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ എത്രമാത്രം ധനം സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും താങ്കൾ ആരായിരുന്നാൽ തന്നെയും ഒരിക്കൽ ഇതെല്ലാം പിന്നിൽ വിട്ടിട്ട് മരിക്കും. ഞാൻ പറയട്ടെ, പേടിപ്പിക്കുകയല്ല, ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. താങ്കളുടെ ധനം മുഴുവൻ ഒരുപക്ഷെ താങ്കൾക്ക് ഏതെങ്കിലും നല്ല ബാങ്കിൽ നിക്ഷേപിക്കുവാൻ കഴിഞ്ഞെന്നിരിക്കും, അതല്ലെങ്കിൽ ഭൂമിയിൽ കുഴിച്ചു വെക്കുവാൻ സാധിച്ചേക്കും. ഇത് എൻ്റെ വകയാണ്, ആർക്കും ഇത് എന്നിൽ നിന്ന് എടുക്കുവാൻ കഴിയുകയില്ല എന്ന് താങ്കൾ പറയുമായിരിക്കും. വളരെ ശരിയാണ്, അത് താങ്കളിൽ നിന്ന് എടുക്കുവാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ അതിൽ നിന്ന് താങ്കളെ എടുത്തു മാറ്റുവാൻ കഴിയുന്ന ഒരാളുണ്ട് എന്ന കാര്യം താങ്കൾക്കറിയാമോ? അതെ, ഒരിക്കൽ താങ്കളുടെ പടിവാതിൽക്കൽ മരണം വന്ന് മുട്ടി വിളിക്കും. ആ സമയം മറ്റേതൊരു വ്യക്തിയെപ്പോലെയും താങ്കളും ദരിദ്രനായിത്തീരും. അതാണ് സങ്കീർത്തനക്കാരൻ ഒന്നാമതായി കാണുന്ന കാര്യം. ധനവാന്മാർ തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോകുന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾ ഇവിടെ ഈ ഭൂമിയിൽ ധനവാനായിരിക്കാം, വളരെ സമ്പത്തുള്ളൊരു വ്യക്തിയായിരിക്കാം. എന്നാൽ താങ്കളുടെ ധനം കൊണ്ട് താങ്കൾക്ക് താങ്കളുടെ രക്ഷ വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ താങ്കളുടെ ഈ ഭൂമിയിലെ ജീവിതം ഒരല്പമെങ്കിലും ദീർഘിപ്പിക്കുവാനും താങ്കളുടെ കഴിവ് കൊണ്ട് സാധിക്കില്ല. ഒരിക്കൽ ഇതൊക്കെയും വിട്ടുപിരിയേണ്ടതായി വരും. താങ്കൾ സമ്പാദിച്ചതൊക്കെയും ഇവിടെ തുടർന്ന് കാണും. അതുകൊണ്ട് ആത്മാക്കളെ നേടുന്നതിനായി, നിത്യതയിൽ സ്നേഹിതരെ സമ്പാദിക്കുന്നതിനായി താങ്കൾക്കുള്ള വകകൾ, താങ്കൾക്ക് ലഭ്യമായിട്ടുള്ള സാധ്യതകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപൂർവമായ സംഗതി. 11-ാം വാക്യത്തിൽ നാം കാണുന്നു, തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായി നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു. അനേകം ആളുകൾ തങ്ങളുടെ പേര് നിലനിർത്തുവാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി വിവിധ മാർഗങ്ങൾ മനുഷ്യർ ഉപയോഗിക്കുന്നു. മാർബിൾ ഫലകങ്ങളിൽ തങ്ങളുടെ പേര് കൊത്തിവെക്കുവാൻ ചിലർ താല്പര്യപ്പെടുന്നു. ഒരു കെട്ടിടത്തിൽ തൻ്റെ പേരുണ്ട് എന്നത് വലിയ അർത്ഥമുള്ള കാര്യമല്ല. ഒരിക്കൽ ഈ കെട്ടിടങ്ങളൊക്കെ നിലം വരിയാകും, വ്യക്തികൾ മറക്കപ്പെടുകയും ചെയ്യും. 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല, അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ, മറ്റെല്ലാവരെയും പോലെ തന്നെ. ഉന്നത സ്ഥാനത്തിരിക്കുന്ന മനുഷ്യനും എല്ലാ പദവികളും ഉള്ള മനുഷ്യനും മരിച്ച് ശവക്കുഴിയിലേക്ക് പോകുകയും മണ്ണിലേക്ക് മടങ്ങുകയും ചെയ്യും. ഈ യാഥാർത്ഥ്യം ഓർക്കാത്തതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം? പലപ്പോഴും നാം ചിന്തിക്കുന്നത് നാം ഇവിടെ യുഗങ്ങളായി യുഗങ്ങളായി സഹസ്രാബ്ദങ്ങളായി ജീവിക്കുവാൻ പോകുകയാകുന്നു എന്നത്രേ. 13-ാം വാക്യത്തിൽ ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. വളരെ രസകരമായൊരു പ്രസ്താവനയാണ് അടുത്ത് നാം കാണുന്നത്. 14-ാം വാക്യം, അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയിക്കുന്നു. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും, അവരുടെ രൂപം ഇല്ലാതെയാകും, പാതാളം അവരുടെ പാർപ്പിടം. പാതാളം എന്ന് പറഞ്ഞിരിക്കുന്നത് മരിച്ചവരുടെ ലോകമാണ്. ധനവാന്മാർ ആടുകളെ പോലെ പാതാളത്തിൽ വയ്ക്കപ്പെടുന്നു. മരണമാണ് അവരുടെ ഇടയൻ. ഇതിനു പകരം ദാവീദ് പറഞ്ഞത് ഇപ്രകാരമാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നത്രേ. അതെ, അവൻ ജീവനാണ്. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവനോ ജീവനില്ല എന്ന് നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. മരണം കള്ളയിടയനാണ്, മൃത്യു അവരെ മേയിക്കുന്നു എന്നത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ശ്രദ്ധേയമായ കാര്യമത്ര. ഒരു ഇടയൻ തൻ്റെ ആടുകളെ മേയിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ ഇടയൻ തൻ്റെ ആടിനെ തിന്നുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ രൂപമില്ലാതെയാകും, പാതാളം അവരുടെ പാർപ്പിടം എന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു. എത്രമാത്രം സമ്പത്തുള്ള വ്യക്തികളായിരുന്നാലും അവർ ഈ ലോകത്തിൽ അതെല്ലാം ഇട്ടിച്ചു പോകും. മരണം ഒരിക്കലും ഒരു വിധത്തിലും മനോഹരമായ ഒരു കാര്യമല്ല. 15-ാം വാക്യത്തിൽ നാം കാണുന്നു, എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും, അവൻ എന്നെ കൈക്കൊള്ളും. ദൈവത്തിന് മാത്രമേ നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ കഴിയുകയുള്ളൂ. താങ്കൾ ധനവാനോ ദരിദ്രനോ എന്നുള്ളതല്ല ഈ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ലോകത്തിൻ്റെ എല്ലാ ആഡംബരങ്ങളിലും ജീവിക്കുവാനുള്ള സാധ്യത തനിക്ക് ലഭിച്ചു എന്നുള്ളതല്ല സുഹൃത്തെ താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അവസാനം താങ്കൾ നിത്യതയിലേക്ക് കടക്കുമ്പോൾ താങ്കൾ വീണ്ടെടുക്കപ്പെട്ടവനോ അല്ലയോ, യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ താങ്കൾ ഒരു ദൈവവേദലായിരിക്കുന്നുവോ അല്ലയോ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഒരുത്തൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. ഇന്ന് ധനവാന്മാരായ ആളുകൾ എല്ലാവിധമായ നികൃഷ്ട കാര്യങ്ങളും ചെയ്ത് സമൂഹത്തിൽ മാന്യരായി ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ധനവാന്മാരും അല്ല, ചിലരെങ്കിലും. പാവപ്പെട്ടവർ ലോകത്തിൽ ഇന്ന് ഒരു മാന്യതയും ഇല്ലാത്തവരായി കഴിയുന്നു എന്ന് തോന്നാം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു എല്ലാവരെയും ഒരുപോലെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. 17 മുതലുള്ള വാക്യങ്ങളിൽ, അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല, അവൻ്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല. അവൻ ജീവനോടിരുന്നപ്പോൾ താൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തും. അവൻ തൻ്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചിന്തിച്ചേരും, അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ഇത് വീണ്ടും ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ്. മനുഷ്യൻ മൃഗത്തിൽ നിന്നും പരിണാമ പ്രക്രിയയാൽ കൂടി ഉളവായി വന്നതാണെന്ന സിദ്ധാന്തം ഇക്കാലത്ത് നാം അധികമായി കേൾക്കുന്നുണ്ട്. എന്നാൽ ദൈവവചനം ഇതിന് എതിരാണെന്നതാണ് സത്യം. ദൈവം മനുഷ്യനെ ഏതെങ്കിലും ഒരു മൃഗത്തിൽ നിന്നും ഉരുവാക്കിക്കൊണ്ടുവന്നതല്ല. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. തൻ്റെ സാദൃശ്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ പാപത്തിൽ വീണുപോയി. അതുകൊണ്ട് അവന് ദൈവത്തിൽ നിന്നും അകലപ്പെട്ടവനായ ഒരു മൃഗത്തെപ്പോലെ ജീവിക്കേണ്ടതായി വരുന്നു ഇല്ലേ? മനുഷ്യൻ്റെ സ്വഭാവം നോക്കിക്കേ, മൃഗം പോലും ചെയ്യാത്ത കാര്യങ്ങളല്ലേ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്. സ്വന്തം സഹോദരങ്ങളെ മൃഗീയമായി കൊല്ലുന്ന മനുഷ്യൻ, ഒരു മൃഗം പോലും ചെയ്യാത്തതായിട്ടുള്ള പ്രവൃത്തി. മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ചതിക്കുവാനും ദ്രോഹിക്കുവാനും മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടുവാനും ശ്രമിക്കുന്ന മനുഷ്യൻ്റെ പ്രകൃതി മൃഗത്തിൻ്റെ പ്രകൃതിയല്ലേ? അതെ, സ്വന്തം ഭാര്യയെ യാതൊരു വിധത്തിലും വില നൽകാതെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള വ്യക്തി. മരിക്കുമ്പോഴും ഈ പറയുന്ന മനുഷ്യൻ മൃഗത്തെപ്പോലെ തന്നെ ആയിരിക്കും. മനുഷ്യൻ പുരോഗമിക്കുകയല്ല, അധപ്പതിക്കുകയാണ് ചെയ്തത്. അധപ്പതിക്കുവാനുള്ള വ്യഗ്രതയാണ് മനുഷ്യനിൽ കാണുവാൻ കഴിയുന്നത്. ഈ ജീവിതത്തിൽ എല്ലായിടത്തും സ്വാഭാവികമായി കണ്ടുവരുന്ന കാര്യവും ഇത് തന്നെയാണ്. അതെ, മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചതായ അവസ്ഥയിൽ നാം കാണുന്നു. എന്നാൽ മനുഷ്യനും മനുഷ്യത്വം നൽകി അവനെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കി തീർക്കുവാനായിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. നാം ഒരു മൃഗത്തെപ്പോലെ മൃഗീയമായ വിധത്തിൽ ജീവിക്കേണ്ടതായിട്ടില്ല. നാം മനുഷ്യരായി, ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായി തന്നെ ജീവിക്കുവാൻ ദൈവം എല്ലാ മാർഗവും നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് 50-ാം സങ്കീർത്തനം കൂടി നോക്കാം. ആസാഫിൻ്റെ ആദ്യത്തെ സങ്കീർത്തനമാണിത്. ആസാഫ് സംഗീതക്കാരനും ദേവാലയത്തിൽ സംഗീതത്തിന് നേതൃത്വം കൊടുത്തിരുന്ന 3 പേരിൽ ഒരാളുമായിരുന്നു. ഹേമാൻ, ആസാഫ്, ഏഥാൻ എന്നിവരായിരുന്നു ഈ 3 പേർ. ന്യായവിധിയുടെ ഒരു ശ്രേഷ്ഠമായ സങ്കീർത്തനമത്രേ ഈ 50-ാം സങ്കീർത്തനം. തൻ്റെ ജനത്തെയും ദുഷ്ടന്മാരെയും ന്യായം വിധിക്കുവാൻ നീതിയോടെ വരുന്ന ദൈവത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ജീവിതത്തിലും പെരുമാറ്റത്തിലും ദൈവത്തെ മറന്ന് അവൻ ഇല്ലാത്തതുപോലെ ജീവിക്കുകയും ചെയ്യുന്ന ഭോഷത്വം ആസാഫ് ഇവിടെ പൊളിച്ചു കാണിക്കുകയാണ്. ദൈവം ഇല്ല എന്ന് പറയുന്നവൻ കുറഞ്ഞത് അവൻ പറയുന്നതെങ്കിലും ഉറച്ചു വിശ്വസിക്കുന്നു. അവനിൽ തന്നെ വിപരീതത്വമില്ലല്ലോ. ഇതല്ല, സ്വയം പിരിഞ്ഞിരിക്കുന്നു. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും. ദൈവമുണ്ട് എന്ന് പറയുന്നു, എന്നാൽ ദൈവം ഇല്ലാത്തതുപോലെ പ്രവർത്തിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങളിൽ ദൈവം തൻ്റെ ജനത്തെ ന്യായവിധിക്കായി വിളിക്കുന്നതാണ് നാം കാണുന്നത്. 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഈ ജനം വഴിപാടും യാഗവും കഴിക്കുന്നതിലെ തെറ്റിദ്ധാരണയും തെറ്റായ ഉപയോഗവുമാണ് നാം കാണുന്നത്. അവർ യാഗം കൊണ്ടുവന്നു, എന്നാൽ കൊണ്ടുവരേണ്ട വിധത്തിലായിരുന്നില്ല എന്ന് മാത്രം. 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെയും അവരുമായുള്ള ഉടമ്പടിയെയും ഈ ജനം തെറ്റിദ്ധരിക്കുന്നതാണ് വിഷയം. 23-ാം വാക്യത്തിൽ അതിമഹത്തായ ഒരു ഉപസംഹാരവും ഒരു ആഹ്വാനവും നാം കാണുന്നു. അതെ, നാം ആദ്യത്തെ 3 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 50-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് ദൈവം, യഹോവയായ ദൈവം അരുളിച്ചെയ്തു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കും, സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കും, നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയില്ല, അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. സർവശക്തനായ ദൈവം അവൻ വരുന്നു എന്നാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആമുഖത്തിൽ വിളിച്ചറിയിക്കുന്നത്. ഒരു ദൈവവൈതലിന് ഇത് എത്രമാത്രം മഹത്വകരമായ പ്രത്യാശയാണ് നൽകുന്നതെന്നറിയാമോ? ഒരു ദിവസം നാം നമ്മുടെ കർത്താവിനെ കാണും. ഓരോ വിശ്വാസിയുടെയും ഭാവി പ്രത്യാശ അതാണ്. 4-ാം വാക്യത്തിൽ തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ദൈവം ന്യായം വിധിക്കുവാൻ തയ്യാറാകുമ്പോൾ താൻ ചെയ്യുന്നതൊക്കെയും നീതിയോടെയാകുന്നു ചെയ്യുന്നത് എന്നതിന് സാക്ഷ്യം വഹിക്കുവാൻ അനേകം സാക്ഷികൾ അവിടെ ഉണ്ടായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം പറയുന്നു 5-ാം വാക്യത്തിൽ, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. യാഗത്തിൽ കൂടി ദൈവത്തോട് നിയമം ചെയ്ത വിശുദ്ധന്മാർ യഹൂദന്മാരാണ്, അതായത് ഇസ്രായേൽ മക്കൾ. 6-ാം വാക്യം, ദൈവം തന്നെ ന്യായാധിപതിയായിരിക്കാൽ ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും. കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കും ന്യായാധിപൻ. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇനിയും 50-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, എൻ്റെ ജനമേ കേൾക്കാൻ ഞാൻ സംസാരിക്കും, ഇസ്രായേലെ ഞാൻ നിന്നോട് സാക്ഷീകരിക്കും, ദൈവമായി ഞാൻ നിന്റെ ദൈവമാകും. ഇസ്രായേൽ ജനം പതിവായി ദേവാലയത്തിൽ പോയി ആരാധന കഴിക്കുകയും ദേവാലയത്തിൽ അവർ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തിരുന്നു. ദൈവം അവരെ വിമർശിക്കുകയാണോ ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. നിശ്ചയമായും അവർ ദൈവത്തെ ആരാധിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പള്ളിയിൽ പോകുന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ക്രിസ്തുവിൽ കൂടി ദൈവത്തോട് ആ ബന്ധം സ്ഥാപിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ മാത്രമേ താങ്കൾ പള്ളിയിൽ പോകുന്നത് കൊണ്ട് പ്രയോജനമുള്ളൂ. അത് ദൈവത്തിന് പ്രസാദകരമായി തീരണമെങ്കിൽ താങ്കൾ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിച്ചിരിക്കണം. അല്ല എങ്കിൽ വെറുമൊരു സാമൂഹ്യ കൂട്ടം, അത് മാത്രമാണ് നടക്കുന്നത്. 8-ാം മുതലുള്ള വാക്യങ്ങൾ, നിന്റെ ഹനനയാഗങ്ങളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല, നിന്റെ ഹോമയാഗങ്ങളെപ്പോഴും എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ആയിരം ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. നിങ്ങൾ എനിക്ക് യാഗം കഴിക്കാൻ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ എനിക്ക് തരികയായിരുന്നു എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്തായിരുന്നാലും എല്ലാ ജന്തുക്കളും എൻ്റെ വകയാണ് എന്ന് ദൈവം പറയുന്നു. യിരെമ്യാ പ്രവാചകന്റെ വാക്കുകളാണ് ഇവിടെ ഓർമ്മ വരുന്നത്. യിരെമ്യാ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഹോമയാഗങ്ങളെക്കുറിച്ചാകട്ടെ ഹനനയാഗങ്ങളെക്കുറിച്ചാകട്ടെ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. എൻ്റെ വാക്ക് കേട്ടനുസരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. മീഖാ പ്രവാചകനും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, മീഖാ 7:6-8 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ മുൻപാകെ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആയിരം ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? എത്ര മനോഹരമായിട്ടുള്ള ഒരു ഭാഗമില്ലേ? 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, 50-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യം, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ. സൃഷ്ടാവിന് വിശക്കുന്ന പക്ഷം അതിനെക്കുറിച്ച് സൃഷ്ടിയോട് പറയേണ്ട ആവശ്യമില്ല, അത്രയേ ഉള്ളൂ. ഇവിടെ അടുത്ത മൂന്ന് വാക്യങ്ങൾ, ഞാൻ കാളകളുടെ മാംസം തിന്നുമോ കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കാം, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. തൻ്റെ ജനത്തോട് ദൈവം പറയുന്നത് തൻ്റെ അടുത്ത് കടന്നു വരിക എന്നാണ്. എന്നാൽ ദുഷ്ടനെ ദൈവം ന്യായം വിധിക്കും. നിന്റെ പാപവുമായി മുൻപോട്ട് പോകുവാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല എന്നാണ് ദൈവം പറയുന്നത്. നാം ഇനിയും ഒടുവിലത്തെ രണ്ട് വാക്യങ്ങൾ കൂടി നോക്കാം, 21, 22, 23. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെപ്പോലെയുള്ളവനെന്ന് നിരൂപിച്ചു. ഏതൊക്കെയാണ് ചെയ്തതെന്ന് 16 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അതെല്ലാം ഈ വലിയ ഭക്തി പറയുന്ന മനുഷ്യൻ ചെയ്തു. ദൈവം പറയുകയാണ്, ഞാൻ മിണ്ടാതെ ഇരിക്കിയാൽ ഞാൻ നിന്നെപ്പോലെയുള്ളവൻ എന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുൻപിൽ അവയെ നിരത്തി വെക്കും. പിന്നീട് ഒരു വലിയ മുന്നറിയിപ്പ്, ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയുമില്ല. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്ത്, ഇസ്രായേൽ ജനത്തോട് മാത്രമല്ല ഇവിടെ ദൈവം സംസാരിക്കുന്നത്, ഇന്ന് ദൈവം നമ്മോടും സംസാരിക്കുകയാണ് ചെയ്യുന്നത്. കപടഭക്തി അവൻ വെറുക്കുന്നു, അതവൻ തുറന്നു കാണിക്കുന്നു. ദൈവം നിശബ്ദനായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഇതെല്ലാം ദൈവം അംഗീകരിക്കുന്നു എന്നല്ല. കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരുവാൻ പോകുന്നു. ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ പാപങ്ങളെ നിന്റെ കണ്ണിന് മുൻപിൽ നിരത്തി വെക്കുമെന്നത്ര ദൈവം പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് അറുതിയില്ല. ഏത് വിധത്തിലുള്ള യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം, അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ യാഗം. ദൈവത്തിൽ നിന്ന് നാം അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നാം അവനോട് നന്ദിയുള്ളവരായി അവന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കേണ്ടത് ആവശ്യമത്രേ. അവൻ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ്, സ്തുതിക്ക് യോഗ്യനാണ്. ദൈവം ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്ക് നാം എത്രമാത്രം നന്ദി അർപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് സ്വയപരിശോധന ചെയ്യാം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ വിധത്തിൽ ദൈവത്തെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? അതോ ഇന്നും പറയുന്നതൊന്നും ചെയ്യുന്നത് മറ്റൊന്നും? ദൈവത്തെ നാം എത്രമാത്രം താണ ഒരു സ്ഥിതിയിലാകുന്നു പലപ്പോഴും കാണാറുള്ളത്. ആ സ്ഥിതിയിൽ നിന്ന് നമുക്ക് വെളിയിൽ വരാം. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം.